എഫേസ്യലേഖനം 2:1 ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും, പാപം എന്ന് മാത്രമല്ല അവിടെ അതിക്രമം എന്ന വാക്കും ഉപയോഗിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ 3 പദങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 34:7 വാക്യത്തിലേക്ക് പോകുമ്പോൾ അതിക്രമവും അകൃത്യവും പാപവും എന്ന 3 പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 6 വാക്യങ്ങളിൽ യഹോവ അവൻ്റെ മുമ്പാകെ കടന്ന് ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോളം സന്ദർശിക്കുന്നവൻ. അവിടെ അകൃത്യവും അകൃത്യവും അതിക്രമവും പാപവും എന്ന 3 പദങ്ങൾ കാണുവാൻ കഴിയുന്നു. സിൻ, ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഇനിക്വിറ്റി വിശദീകരിക്കുകയാണെങ്കിൽ, പാപം എന്ന് പറയുന്നത് 1-time ആക്ഷൻ ആണ്. പാപം 1-time ഒരിക്കൽ ചെയ്യുന്ന ആ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്ന പ്രവൃത്തിയെ പാപം എന്ന് പറയുവാൻ കഴിയും. എന്നാൽ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ട്രാൻസ്ഗ്രഷനായി തീരുന്നു, ഒരു അതിക്രമമായി തീരുന്നു. എന്നാൽ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, ആ വ്യക്തിയുടെ സെക്കൻഡ് നേച്ചർ പോലെയായി തീരുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതൊഴിവാക്കുവാൻ കഴിയാത്ത ഒരു ഹാബിറ്റായി തീരുമ്പോൾ, അതൊരു അകൃത്യമായി തീരുകയാണ്. അകൃത്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വ്യാപരിക്കും. അപ്പന് മദ്യപാന സ്വഭാവമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ തന്നെ ആ വ്യക്തി തുടരുന്നു, മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ അടുത്ത തലമുറയിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാകും. മുൻ തലമുറ ചെയ്തത് അടുത്ത തലമുറ ആവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രത്യേക അവസ്ഥയെയാണ് അകൃത്യമെന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അകൃത്യമെന്ന വാക്ക് അതിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അത്ഭുതകരമാകുന്ന വിടുതൽ, അസാധാരണമാകുന്ന വിടുതൽ, വാക്കുകൾ കൊണ്ട് വിശദീകരിക്കുവാൻ കഴിയാത്ത അത്ഭുതകരമാകുന്ന വിടുതൽ, അതാണ് എഫേസ്യ ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഓരോരുത്തരെയും അവൻ ഉയർപ്പിച്ചു. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചിരിക്കുകയാണ്. പാപത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും അകൃത്യത്തിൻ്റെയും ഒക്കെ കല്ലറകളിൽ കിടന്നിരുന്ന നമുക്കോരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ അപാരമാകുന്ന ശക്തിയാൽ, അത്ഭുതകരമാകുന്ന ശക്തിയാൽ, അതിശയകരമാകുന്ന ശക്തിയാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്കിനിയും പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയും. അതിക്രമം എന്ന് പറയുന്നത് ചിന്തിക്കുക പോലും വേണ്ട. ഒരു പാപപ്രവൃത്തിയും തുടർമാനമായി ചെയ്യുവാൻ തക്കവണ്ണം നാം ഒരിക്കലും അതിൻ്റെ അടിമയാകുകയില്ല. അകൃത്യമെന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല. തിന്മകളൊന്നും നമ്മിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടാതിരിക്കത്തക്കവണ്ണമുള്ള ഒരു മാറ്റം യേശു നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി സ്വീകരിക്കുകയാണെങ്കിൽ അകൃത്യത്തിൻ്റെ ശക്തിയെയും അതിക്രമത്തിൻ്റെ ശക്തിയെയും പാപത്തിൻ്റെ ശക്തിയെയും ജയിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയിൽ വിശുദ്ധിയോട്, പാപത്തെ കാൽക്കീഴയാക്കി വിശുദ്ധിയോട്, ഭക്തിയോട് ഒരു അത്ഭുത ജീവിതം നയിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. യേശു അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ തലമുറയിൽ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യർ അതിക്രമങ്ങളിൽ ജീവിക്കുന്ന, അകൃത്യം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ഈ ഒരു പ്രത്യേക കാലയളവിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ വേണ്ടി യേശു ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തീരണം. എഫേസ്യ ലേഖനം 2:2 അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ നമ്മുടെ ജീവിതം ആയിരുന്ന നിലവാരത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ വിവരിക്കുന്നത്. നാം പിശാചിന് അടിമകളായി ജീവിച്ചിരുന്നവരാകുന്നു, പിശാചിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. ആത്മീയ ജീവിതത്തെ, ഈ ഭൂമിയിലെ ജീവിതത്തെ നടപ്പിനോട് സമാന്തരപ്പെടുത്തി പല വാക്യങ്ങളിൽ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഇന്നലകളിൽ നാം എങ്ങനെ നടന്നവരാണ്, ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ്, അങ്ങനെ ഈ ഭൂമിയിൽ നടന്നവരാണ്. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും, അതാരാണ്? സാത്താൻ. സാത്താനെ അനുസരിച്ച് നടന്നിരുന്ന നമ്മുടെ ഇന്നലകളിൽ നിന്നാണ് യേശു നമ്മെ വിടുവിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ കാലഗതി, ഈ ലോകമെന്ന് പറയുന്നത് ചതിക്കുന്ന ഒരു ലോകമാണ്. പാപം മാത്രമല്ല, ചതിവ് ഉപായത്താൽ ഹൗവയെ പിശാച് ചതിച്ചതുപോലെ തന്നെ ഇന്ന് ഭൂമിയിലുള്ള മനുഷ്യരെ ചതിക്കുകയാണ്. അവരുടെ ജീവിതത്തെ പലതിനും അടിമപ്പെടുത്തിക്കൊണ്ട് പ്രയോജനരഹിതമാകുന്ന ഒരു ജീവിതം അവർ ഈ ഭൂമിയിൽ നടത്തുന്നു. ഈ ഭൂമിയിലെ താൽക്കാലികമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, യാന്ത്രികമായി ജീവിക്കുന്ന, വളരെ ഗുണരഹിതമാകുന്ന നിലവാരത്തിൽ ജീവിക്കുന്ന, ആത്മീകമായി യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ ജീവിക്കുന്ന, മൃഗതുല്യമായി ജീവിക്കുന്ന നിലവാരത്തിലേക്കാണ് പിശാച് ഈ ലോകത്തിലെ മനുഷ്യരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു നാം ഓരോരുത്തരും ജീവിച്ചിരുന്നത്. ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നിരുന്ന ഇന്നലകളിൽ നിന്ന്, ആ നടപ്പിൽ നിന്ന് യേശു നമ്മെ വിടുവിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വിടുതൽ ലഭിച്ച ഒരു ദൈവപൈതൽ ഇന്ന് ഭൂമിയിൽ നടക്കുമ്പോൾ സ്നേഹത്തിൽ നടക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇന്ന് നാം ഏത് നിലവാരത്തിലാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? സ്നേഹത്തിൽ നടക്കണം, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി. മാത്രവുമല്ല, ദൈവസ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കുന്ന സന്ദർഭത്തിൽ ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ വാഞ്ച ഉള്ളിൽ ഉയരും. ആ വലിയ തീ നമ്മുടെ ഉള്ളിൽ കത്തും. സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്ക് ഇനിയും പ്രവേശനമില്ല, പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് ഇനിയും അനുവാദമില്ല. വെളിച്ചത്തിൽ നടക്കുക. നാം ഇപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെളിച്ചങ്ങളാകുന്നുവല്ലോ. യേശു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നതിനാൽ നമ്മെ ഓരോരുത്തരെയും ഇപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചങ്ങളാക്കിയിരിക്കുകയാണ്. യേശു നമ്മിൽ വസിക്കുന്നതിനാൽ ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി തീർന്നിരിക്കുന്ന നാം ഓരോരുത്തരും വെളിച്ചത്തിൽ നടക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുകയാണെങ്കിൽ സ്വർഗീയ പിതാവുമായി നമുക്ക് കൂട്ടായ്മയുണ്ട്. പിതാവിൻ്റെ കൂട്ടായ്മയിൽ നാം ജീവിക്കുന്നവരാണ്. അതോടൊന്നിച്ച് തന്നെ നാം വിവേകത്തോടുകൂടിയും നടക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, വിവേകത്തോടുകൂടെ നടക്കുക. ഈ ഭൂമിയിൽ ചതിക്കുന്നവനാകുന്ന പിശാചുണ്ട്. ഈ ഭൂമിയിൽ അവൻ ഒരുക്കുന്ന കെണികളുണ്ട്, കുരുക്കുകളുണ്ട്, അവൻ മുൻപിൽ കൊണ്ടുവരുന്ന വാഗ്ദാനങ്ങളുണ്ട്. പിശാചിൻ്റെ വാഗ്ദാനങ്ങളാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. ഒരു നല്ല കാര്യമായിട്ടായിരിക്കും അവൻ വരുന്നത്. പിശാചൊരിക്കലും ഭീകരമാകുന്ന നിലയിലുള്ളൊരു രൂപത്തോടുകൂടെ വരത്തില്ല. അവനെ ഒരിക്കലും മനസ്സിലാക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ, നല്ല നിലയിൽ, മനോഹരമാകുന്ന നിലയിലൊക്കെയാണ് അവൻ നമ്മുടെ മുൻപിൽ വാഗ്ദാനങ്ങളുമായി വരുന്നത്. ആത്മീകരിലൂടെ തന്നെ പിശാച് ചതിവിൻ്റെ വാഗ്ദാനങ്ങളുമായി വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ, ആ ചതിവിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിസ്ഡം നമുക്ക് ആവശ്യമാണ്. ആ വിസ്ഡത്തിലാണ് നാം ഈ ഭൂമിയിൽ നടക്കേണ്ടത്. വിവേകത്തോടുകൂടെ നടക്കുക, സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക, വിവേകത്തോടുകൂടെ നടക്കുക. യേശു നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യലേഖനം 2:3 വാക്യത്തിൽ വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ കാണുവാൻ കഴിയുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇന്നലകളിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ നമ്മൾ ഓരോരുത്തരും കോപത്തിൻ്റെ മക്കളായിരുന്നു. അവിടെ നമ്മെ സ്വാധീനിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും, അപ്പോൾ പ്രാണനും ജഡവും ചേർന്നുള്ള ഒരു തെറ്റായ കൂട്ടുകെട്ടിൽ കുടുക്കപ്പെട്ടവരായിട്ട് നാം ഈ ലോകത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്തവരായിരുന്നു. ആത്മാവിന് സജീവമാകുന്ന നിലവാരത്തിൽ നമ്മെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല മനുഷ്യാത്മാവിന്. മനുഷ്യാത്മാവിന് ജീവനുണ്ടായിരുന്നില്ല. മനുഷ്യാത്മാവ് നമ്മിൽ സജീവമായിരുന്നില്ല. മനുഷ്യാത്മാവിൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല. മൃഗങ്ങളെ പോലെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നു. നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു. ജഡം എന്ന് പറയുമ്പോൾ അൺറീജനറേറ്റഡ് നേച്ചേഴ്സ് എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ, യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുന്നമേ, വീണ്ടെടുക്കപ്പെടുന്നതിന് മുന്നമേ ചില രീതികളുണ്ടായിരുന്നു. ആ രീതികൾ അത് ജഡീകമാണ്. ആ രീതികൾക്ക്, ആ ജഡീകമാകുന്ന രീതികൾക്ക് പിന്തുണ കൊടുത്തിരുന്നതാണ് പ്രാണനെന്ന് പറയുന്നത്, മനോവികാരങ്ങളെന്ന് പറയുന്നത്, പഴയ മനുഷ്യനെന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതോടുകൂടെ പഴയ മനുഷ്യനെ യേശുവിനോടുകൂടെ കാൽവറിയിൽ ക്രൂശിച്ച് ജഡത്തെ സ്വാധീനിച്ചിരുന്ന പഴയ മനുഷ്യനിൽ നിന്ന് ജഡത്തെ സ്വതന്ത്രമാക്കി ആ ശരീരത്തെ നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിച്ച് നമ്മുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്ന് നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമുണ്ടാകുന്ന നിലവാരത്തിലേക്ക്, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായിത്തീരുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുമ്പോൾ അതാണ് ആത്മീകതയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരമെന്ന് പറയുന്നത്. ആത്മാവിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. കോപത്തിൻ്റെ മക്കളായിരുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇഷ്ടമക്കളായിത്തീരുന്നു, പ്രിയമക്കളായിത്തീരുന്നു, മകനായിത്തീരുന്നു, മകളായിത്തീരുന്നു, തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായിത്തീരുന്നു, തൻ്റെ രാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്നു. ഇതെല്ലാം ലഭ്യമായത് ദൈവത്തിൻ്റെ മഹാകരുണ ഒന്നുകൊണ്ട് മാത്രമാകുന്നു. കരുണാസമ്പന്നനാകുന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, നാലാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ പഴയകാലം ഇതൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഈ പുതിയ ജീവിതം ലഭിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഗുണമേന്മകളൊന്നുമല്ല കാരണമായി തീർന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, അവിടുത്തെ ആ മഹാസ്നേഹം ഒന്നു മാത്രമാണ് നമുക്ക് ഈ പുതിയ ജീവിതം ദാനമായി നൽകി തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എത്ര നന്ദിയോടെ, എത്ര സ്തോത്രത്തോടെ, സ്തുതിയോടുകൂടെ നമുക്ക് അവിടുത്തെ പാതകളെ പിന്തുടരുവാൻ കഴിയും. ഒരു യോഗ്യതയും ഇല്ലാതെ ഇരുന്ന ആ സ്ഥാനത്ത് നിന്ന് നമ്മെ വീണ്ടെടുത്ത് അവിടുത്തെ കരുണ, അവിടുത്തെ മഹാസ്നേഹം, ശേഷിക്കുന്ന ആയുസ് മുഴുവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ജീവിതമായി തീരണം നമ്മുടെ ജീവിതം. അവിടുത്തെ രാജ്യത്തിൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഉത്സാഹം ഉള്ളിൽ നിന്നുയരണം. ആത്മാവിലൊരു തീ കത്തണം. അവിടുത്തെ സ്നേഹം കൊണ്ട് നിറഞ്ഞവരായിട്ട് ഇന്നലകളിൽ നാം ആയിരുന്ന അവസ്ഥകളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിടുതലുകളെ ഓർത്തുകൊണ്ട്, അവിടുന്ന് നമുക്ക് നൽകിയ ആ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് അവിടുത്തേക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടിയുള്ള പുനഃസമർപ്പണത്തോടുകൂടെ മുന്നേറണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ വീണ്ടും വിശകലനം ചെയ്യാം. യേശുവിന് വേണ്ടി കൂടുതൽ വേഗതയിൽ ഓടുവാൻ തക്കവണ്ണമായി ഒരു പുനഃസമർപ്പണത്തോടുകൂടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എഫേസ്യ ലേഖനം 2:4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം, മഹാസ്നേഹം നിമിത്തം, ഗ്രേറ്റ് ലവ്. അവിടുത്തെ സ്നേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു മഹാസ്നേഹം. ദൈവസ്നേഹം മഹാസ്നേഹമാകുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ദിവസങ്ങൾ ആ ആലോചനകൾ പങ്കുവയ്ക്കുവാൻ കഴിയും. ദൈവസ്നേഹം ഒന്നുകൊണ്ട് മാത്രമാകുന്നുവല്ലോ നമുക്ക് ഈ അത്ഭുതകരമാകുന്ന ആത്മീക പദവി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ്യതയൊന്നുമല്ല, ഒരു പുണ്യപ്രവൃത്തികളുമല്ല. നമുക്കിതിന് യാതൊരു വിധമാകുന്ന യോഗ്യതയോ അവകാശമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ആ മഹാസ്നേഹത്തെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ പരമോന്നതമാകുന്ന ഭാവമാകുന്നു കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് യേശു ക്രിസ്തു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാകുന്നു യേശു ക്രിസ്തു. യേശു ഈ ഭൂമിയിൽ വന്ന് ലോക ജനതയോട് മാനവ കുലത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എത്രത്തോളം? അതിൻ്റെ തെളിവാണ് കാൽവറി ക്രൂശ്. അവിടുത്തെ ചങ്കിലെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞ് കാൽവറിയിൽ എലോഹി എലോഹി ലമാ ശബക്താനി എന്ന് അവിടുന്ന് ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ യാഗമായി കൊടുക്കുമ്പോൾ, തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഭരമേൽപ്പിക്കുമ്പോൾ, തൻ്റെ ശരീരത്തെ ആഗമാനം പീഡനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ, അത് ദൈവസ്നേഹത്തിൻ്റെ പരമോന്നതമാകുന്ന ഭാവമാകുന്നു. അതിനപ്പുറത്ത് ഒരു സ്നേഹമില്ല. അത് സാക്രിഫിഷ്യൽ ലവ് ആകുന്നു, അഗാപ്പെ ലവ് ആകുന്നു, ത്യാഗപൂരിതമാകുന്ന സ്നേഹമാകുന്നു. യിരെമ്യാവ് 31:3 വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് നിത്യ സ്നേഹം. അനന്ത ഭാവികാല നിത്യതയിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന നാളുകളിൽ മാത്രമല്ല അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത്, അനന്ത ഭൂതകാല നിത്യതയിൽ അവിടുന്ന് നമ്മെ കണ്ടിരുന്നു, അവിടുന്ന് നമ്മെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം നിത്യ സ്നേഹമാകുന്നു, ഇറ്റേണൽ ലവ്, ഗ്രേറ്റ് ലവ്. ആ അത്ഭുതകരമാകുന്ന സ്നേഹം അനുഭവിക്കുവാനും രുചിക്കുവാനും അതിനാൽ നിറയുവാനുമുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന അനുഗ്രഹമാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏതെങ്കിലും താൽക്കാലികമാകുന്ന നന്മകളോ വസ്തുവകകളോ സമ്പന്നതയോ ലഭിക്കുന്നതെല്ലാം ഇവിടം കൊണ്ട് അപ്രത്യക്ഷമാകുന്നതാണ്. എന്നാൽ നിലനിൽക്കുന്ന ദൈവസ്നേഹം, ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവസ്നേഹം, കുറഞ്ഞു പോകാത്ത ദൈവസ്നേഹം, നമ്മോട് കൂടെയിരിക്കുന്ന ദൈവസ്നേഹം, ആ സ്നേഹത്തെക്കുറിച്ചാണ് കൊരിന്ത്യലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുന്നതാണ്. ഇന്ന് കാണുന്ന വീടും കാറും പണവും ജോലിയും എല്ലാം അപ്രത്യക്ഷമാകും. ഈ ലോകം അപ്രത്യക്ഷമാകും. ഈ ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അപ്രത്യക്ഷമാകും. എന്നാൽ നിലനിൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആ വലിയ സ്നേഹം, ഗ്രേറ്റ് ലവ്, ആ സ്നേഹം സ്വീകരിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. മനുഷ്യരിൽ നിന്ന് സ്നേഹം ലഭിച്ചില്ല എങ്കിൽ, ആഗ്രഹിച്ച പല സ്ഥലങ്ങളിൽ നിന്നും സ്നേഹം ലഭിച്ചില്ല എങ്കിൽ, ഇതാ ദൈവസ്നേഹം നിങ്ങളെ മാടി വിളിക്കും. ദൈവസ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. നിങ്ങളുടെ ഹൃദയം തുറക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ തുറക്കുക. ദൈവസ്നേഹത്താൽ പൂരിതമാകുക. ദൈവസ്നേഹത്തെ സ്വീകരിക്കുക. ഫേസ്യലേഖനം 2:4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം ഇന്ന് ലോകം നേരിടുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഒരു രാജ്യത്ത് തന്നെ വിവിധ ജനക്കൂട്ടങ്ങൾ തമ്മിൽ, വിവിധ ഗോത്രങ്ങൾ, വിവിധ വർഗക്കാർ, വിവിധ മതക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സംഘർഷങ്ങൾ, ഭിന്നതകൾ, ഇവയ്ക്കെല്ലാം പരിഹാരം ദൈവസ്നേഹമാണ്. യേശുവിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹമാണ് യഥാർത്ഥ മരുന്ന്. കുടുംബങ്ങൾ തന്നെ എടുക്കാം. കുടുംബങ്ങളുടെ ഉള്ളിൽ ഇന്ന് നാം അനവധി നിരവധി പ്രതിസന്ധികൾ കാണുന്നു. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അനേകം കുടുംബങ്ങളുണ്ട്. പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. ഡിവോഴ്സിലെത്തുന്ന കുടുംബ ബന്ധങ്ങൾ, പരിഹാരമാർഗം എന്താണ്? ദൈവസ്നേഹം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ആ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ് എങ്കിൽ ആ മുറിവുകൾ ഉണങ്ങും. സ്നേഹം എന്ന് മനുഷ്യൻ എന്ന് പറയുന്നത് ഇഷ്ടമെന്നോ അല്ലെങ്കിൽ അടുപ്പമെന്നോ ഒക്കെ മാത്രമേ നമുക്ക് വിശദീകരിക്കുവാൻ കഴിയത്തുള്ളൂ. യഥാർത്ഥ സ്നേഹമൊന്നുമല്ല. ബാഹ്യമാകുന്ന സൗന്ദര്യത്തെയോ പണത്തെയോ സമ്പത്തിനെയോ മറ്റു പലതിനെയും കണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടായിരിക്കുന്ന അടുപ്പങ്ങൾ യഥാർത്ഥ സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹം സാക്രിഫിഷ്യൽ, അഗാപ്പേ, ത്യാഗപൂരിതമാകുന്ന, ഉന്നതമാകുന്ന, കാൽവറി ക്രൂശിൽ കാണുന്ന ആ ശ്രേഷ്ഠമാകുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന് മാത്രമേ കുടുംബബന്ധങ്ങളിലെ ഭിന്നതകളെ നീക്കിക്കളയുവാൻ, ഇല്ലാതെയാക്കിക്കളയുവാൻ പ്രാപ്തിയുള്ളൂ. ആ സ്നേഹം ഒഴുകുകയാണ് എങ്കിൽ ക്ഷമിക്കുവാൻ കഴിയും, പൊറുക്കുവാൻ കഴിയും, സഹിക്കുവാൻ കഴിയും, അംഗീകരിക്കുവാൻ കഴിയും, കുറവുകളോടുകൂടെ തന്നെ അംഗീകരിക്കുവാൻ കഴിയും. എല്ലാവരും പെർഫെക്ഷൻ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. ആർക്കും മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. കുറവുകളോടുകൂടെ തന്നെ ആ വ്യക്തിയെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. ഈ ഭൂമിയിൽ ഇന്ന് ആരും പെർഫെക്റ്റായിട്ട്, പൂർണ്ണരായിട്ട് ആരുമില്ല. തങ്ങളിലുള്ള എല്ലാ ബലഹീനതകളും കുറവുകളും പരിഹരിക്കുവാൻ വേണ്ടി യേശുവിനോട് അടുത്തു വരിക എന്നതാണ് ഏക ഉപാധി. യേശുവിന് മാത്രമേ ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുവാൻ കഴിയത്തുള്ളൂ. യേശുവിനാലുള്ള നിറവാണ്, ദൈവസ്നേഹത്താലുള്ള നിറവാണ് ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമെന്ന് പറയുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസ്നേഹത്തെ സ്വാഗതം ചെയ്യാം. അറബികളുടെ നടുവിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ വീടിൻ്റെ അരികിൽ, അദ്ദേഹത്തിൻ്റെ ഈന്തപ്പനത്തോട്ടത്തിൻ്റെ അരികിലുള്ള ആ വീടിനരികിൽ മൂന്ന് തൂവെള്ള വസ്ത്രധാരികൾ വന്ന് നിൽക്കുന്നത് കണ്ടു. ആ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞു, ദിവ്യന്മാരായിരിക്കും, അവരെ നമുക്ക് ഭവനത്തിലേക്ക് ക്ഷണിക്കാം. ഓടിച്ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ മാത്രമേ നിൻ്റെ വീട്ടിലേക്ക് വരികയുള്ളൂ. എൻ്റെ പേര് ദൈവസ്നേഹം എന്നാണ്. ഇവൻ്റെ പേര് സമ്പത്ത്. ഇയാളുടെ പേര് ആരോഗ്യം. ഇതിലെ ആരെയെങ്കിലും ഒരാളെ നിനക്ക് ക്ഷണിക്കാം. സമ്പത്തിനെ ക്ഷണിക്കുകയാണെങ്കിൽ സമ്പത്ത് വരും, ആരോഗ്യത്തെ ക്ഷണിക്കുകയാണെങ്കിൽ ആരോഗ്യം വരും. ഒരാൾ മാത്രമേ വരികയുള്ളൂ. അയാൾ തിരികെയോടി വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, നമുക്ക് ആരോഗ്യത്തെ ക്ഷണിക്കാം. നോക്ക്, എൻ്റെ ശരീരം ക്ഷീണിച്ചു വരുന്നു. എൻ്റെ ശരീരത്തിൽ പലവിധമാകുന്ന രോഗങ്ങളാണ്. ആരോഗ്യത്തെ ക്ഷണിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ലല്ല, നമുക്ക് സമ്പത്തിനെയാണ് ക്ഷണിക്കേണ്ടത്. നമ്മുടെ ദാരിദ്ര്യം മുഴുവൻ മാറിപ്പോകും, അതിനാൽ സമ്പത്തിനെ ക്ഷണിക്കാം. ഇത് കേട്ടുകൊണ്ടിരുന്ന മരുമകൾ അകത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ദൈവസ്നേഹത്തെ ക്ഷണിക്കാം. ഈ വീടിനകത്ത് ഇന്നാവശ്യമായിരിക്കുന്നത് ദൈവസ്നേഹമാണ്. മരുമകളുടെ ആ നിർദ്ദേശം അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടെ അവർ സ്വീകരിച്ച് ആ മനുഷ്യൻ ഓടിച്ചെന്നു. ദൈവസ്നേഹത്തോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക, ദൈവസ്നേഹത്തെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവസ്നേഹത്തെ ക്ഷണിച്ചപ്പോൾ ദൈവസ്നേഹം നടക്കുവാൻ തുടങ്ങി. ആ വീടിനുള്ളിലേക്ക് നടക്കുവാൻ തുടങ്ങിയപ്പോൾ ഇതാ മറ്റൊരത്ഭുതം. സമ്പത്തും ആരോഗ്യവും ദൈവസ്നേഹത്തെ അനുഗമിക്കുന്നു. അയാൾ നിന്ന് ചോദിച്ചു, ഇതെങ്ങനെയാണ്? അവർ പറഞ്ഞു, നീ ആരോഗ്യത്തെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ആരോഗ്യം മാത്രമേ നിൻ്റെ ഭവനത്തിൽ വരുമായിരുന്നുള്ളൂ. നീ സമ്പത്തിനെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ സമ്പത്ത് മാത്രമേ നിൻ്റെ ഭവനത്തിൽ വരുമായിരുന്നുള്ളൂ. എന്നാൽ ദൈവസ്നേഹത്തെ നീ ക്ഷണിച്ചതിനാൽ ദൈവസ്നേഹത്തെ വിട്ടുപിരിഞ്ഞ് ഞങ്ങൾക്ക് ആയിരിക്കുവാൻ കഴിയുകയില്ല. ദൈവസ്നേഹത്തെ ക്ഷണിച്ചതിനാൽ ഞങ്ങൾ മൂവരും നിൻ്റെ ഭവനത്തിലേക്ക് വരികയാണ്. തെറ്റായ തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കിയിട്ട് ശരിയായ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് സ്വീകരിക്കാം. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാം. ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. എഫേസ്യ ലേഖനം 2:5 അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. നമ്മുടെ പഴയ അവസ്ഥ എന്ന് പറയുന്നത് അതിക്രമങ്ങളിൽ നാം മരിച്ചു കിടക്കുകയായിരുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് കിടക്കുകയായിരുന്നു. നാം ബന്ധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അത്ഭുത വിടുതൽ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ രക്ഷ, അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ ജീവനാണ്. നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. 6 വാക്യത്തിൽ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ. ഇവിടെ കൃപയെന്ന വാക്ക് ആവർത്തിക്കുന്നു. അഞ്ചാം വാക്യത്തിൽ കൃപയാലത്രയേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയുടെ അത്യന്ത ധനത്തെ, കൃപ എന്ന ആ വലിയ സത്യത്തെ ഒറ്റ വാക്കിൽ വിശദീകരിക്കുവാൻ കഴിയും. പുതിയ നിയമത്തിൽ ഇത്തരത്തിലുള്ള സത്യങ്ങൾ ആശയങ്ങളല്ല, ഒരു വ്യക്തിയാകുന്നു. ആ വ്യക്തിയുടെ പേര് യേശു ക്രിസ്തു എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. താഴോട്ട് വരുമ്പോൾ 16-ാം വാക്യത്തിൽ അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ലളിതമായി പറഞ്ഞാൽ കൃപ ഒരു വ്യക്തിയാകുന്നു, കൃപ യേശു ക്രിസ്തുവാകുന്നു. യേശു ക്രിസ്തുവിനെ ലഭിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും കൃപയാൽ അവിടുത്തെ ദിവ്യമാകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യകരമാകുന്ന പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കൃപയുടെ അത്യന്ത ധനം. ഇങ്ങനെ നമുക്ക് ജീവൻ ലഭിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പും ലഭിച്ചിരിക്കുന്നു. 7-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെയാണ് എഫേസ്യ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം. യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നാം ഓരോരുത്തരും യേശു ക്രിസ്തുവിൽ വസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ മീ, ഐ ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന ആശയം എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടുന്ന് നമ്മെ രക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മാവിൽ അവിടുന്ന് വന്ന് വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ അവിടുത്തെ വാസസ്ഥലമാക്കുന്നു. ക്രൈസ്റ്റ് ഇൻ മീ, പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. അതുമാത്രമല്ല, ഞാൻ ഇപ്പോൾ ക്രിസ്തുവിലാകുന്നു. ഐ ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ് എന്ന ആശയം 40-ൽ അധികം പ്രാവശ്യമാണ് എഫേസ്യ ലേഖനത്തിൽ ആവർത്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ക്രിസ്തുവിലാകുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിലാകുന്നു. ക്രിസ്തുവിലാകുന്നു എങ്കിൽ ഇപ്പോൾ എവിടെയാണായിരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിലാണ് നിങ്ങളായിരിക്കുന്നത്. യേശു ക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിലായിരിക്കുന്നതിനാൽ നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിലാണായിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗസ്ഥലങ്ങളിലിരിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ തന്നെ സ്വർഗസ്ഥലങ്ങളിലായിരിക്കുന്നു. ഇനിയും വിശകലനം നടത്തുക. പരാജയപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ട കാര്യമുണ്ടോ? ബന്ധിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കേണ്ട കാര്യമുണ്ടോ? തകർച്ച, ബന്ധനം, പരാജയം, കൂടെ കൂടെ പാപത്തിൻ്റെ ആക്രമണങ്ങൾ, അതിന് കീഴ്പ്പെടുന്ന നിസ്സഹായാവസ്ഥ, ഈ നിലവാരത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിലാകുന്നു എങ്കിൽ സ്വർഗതുല്യമാകുന്നൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ കഴിയും. അതാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.